നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം. കൂടുതൽ പരിപാടികൾ കേൾക്കാൻ sbs.com.au/മലയാളം സന്ദർശിക്കുക.
വെസ്റ്റേൺ ഓസ്ട്രേലിയയിൽ കൌൺസിലർ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഷാനവാസ് പീറ്റർ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു. സിറ്റി ഓഫ് ആർമഡെയിലെ റാൻഫോർഡ് വാർഡിലേക്കാണ് അദ്ദേഹം മത്സരിച്ചത്. തെരഞ്ഞെടുപ്പ് ഫലം വന്നതിനുശേഷം SBS മലയാളവുമായി ഷാനവാസ് പീറ്റർ സംസാരിച്ചു.
നമസ്കാരം ശ്രീ ഷാനവാസ് പീറ്റർ, SBS റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
താങ്ക് യു ഡെലീസ്.
ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ ശ്രീ ഷാനവാസ്. വെസ്റ്റേൺ ഓസ്ട്രേലിയയിൽ കൌൺസിലർ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിന് അഭിനന്ദനങ്ങൾ നേരുന്നു.
താങ്ക് യു.
എത്ര വോട്ടിനായിരുന്നു വിജയിച്ചത്? ഒപ്പം ഏത് കൌൺസിലിലേക്കാണ്? ഒന്ന് വിശദീകരിക്കാമോ ഓസ്ട്രേലിയയിലുള്ള മലയാളികളായിട്ടുള്ള ശ്രോതാക്കൾക്ക് വേണ്ടി?
തീർച്ചയായിട്ടും. ഞാൻ വെസ്റ്റേൺ ഓസ്ട്രേലിയയിലെ ആമഡെയ്ൽ കൌൺസിലിലെ റാൻഫോർഡ് വാർഡിൽ നിന്നാണ് മത്സരിച്ചത്. മൊത്തം പോൾ ചെയ്തതിന്റെ 42% വോട്ട് എനിക്ക് കിട്ടി. ഞങ്ങൾ നാല് ഫോർ കാൻഡിഡേറ്റ്സ് ഉണ്ടായിരുന്നു. അതിൽ 32nd കാൻഡിഡേറ്റിന് 34% ആൻഡ് തേർഡ് കാൻഡിഡേറ്റ്സിന് 22% ആൻഡ് ലാസ്റ്റ് വൺ ഇസ് നിയർലി 4.9%. പിന്നെ ഒരു കാര്യം, ഈ വെസ്റ്റേൺ ഓസ്ട്രേലിയയിൽ കൌൺസിൽ ഇലക്ഷൻ ഈസ് നോട്ട് കമ്പൽസറി, അതുകൊണ്ട് പെർസെന്റേജ് ഓഫ് വോട്ടിംഗ് വളരെ കുറവായിരിക്കും. ഈ പ്രാവശ്യം ഞാൻ മത്സരിച്ച വാർഡിൽ നിന്ന് ഓൺലി 26% വോട്ട് ചെയ്തിട്ടുള്ളൂ. അതൊരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. WA-യില് വെസ്റ്റേൺ ഓസ്ട്രേലിയയിൽ അത് കമ്പൽസറി അല്ല. ഇപ്പോൾ ചെറിയ പെർസെന്റേജ് വോട്ട് ചെയ്യുന്നുള്ളെങ്കിലും അതിനകത്ത് മെജോറിറ്റി കിട്ടുന്ന, ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ആളായിരിക്കും ഇസ് വിന്നർ. നമ്മൾ സ്റ്റേറ്റ് ആൻഡ് ഫെഡറൽ ഇലക്ഷനെ പോലെ മോർ ദാൻ 50% ആവശ്യമില്ല. ആർക്കാണോ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ആള് ഹി ബിക്കം ദ വിന്നർ ഓഫ് ദ ഇലക്ഷൻ. വെസ്റ്റേൺ ഓസ്ട്രേലിയയിൽ ആക്ച്വലി എവരിബഡി ഇൻഡിവിജ്വൽ ആയിട്ടാണ് എല്ലാവരും മത്സരിക്കുക. കൌൺസിലിലേക്ക് ദർ ഇസ് നോ പൊളിറ്റിക്കൽ ബാക്കപ്പ് ഉണ്ടാവില്ല. ബട്ട് പൊളിറ്റിക്കലി ബാക്കപ്പ് ഉള്ള കാൻഡിഡേറ്റ്സ് ഉണ്ടാകും. പക്ഷെ ഞാൻ ഇൻഡിവിജ്വൽ ആയിട്ടാണ് മത്സരിച്ചത്. നമുക്ക് സപ്പോർട്ട് ഫ്രം അവർ ഫ്രണ്ട്സ്, നൈബേഴ്സ്, പിന്നെ നമ്മൾ ഇൻവോൾവ് ആയ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. ഡയറക്റ്റ് പൊളിറ്റിക്കലി ആരുടെയും സപ്പോർട്ട് ഉണ്ടാവില്ല ബൈ ലോ.
ഓക്കെ ഓക്കെ. അപ്പോൾ ഇതിലെ ഇന്ത്യൻ വംശജർ കൂടുതലായിട്ടുള്ള ഒരു വാർഡായിരുന്നോ താങ്കളുടേത്? എങ്ങനെയാണ്? അല്ലെങ്കിൽ മറ്റു ഇന്ത്യൻ സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നോ അവിടെ? എങ്ങനെയാണ്?
എന്റെ അറിവ് ഒക്കെയാണെങ്കിൽ ദർ ഇസ് 6.5% ഇന്ത്യൻ മൈഗ്രേറ്റഡ് പോപ്പുലേഷൻ ഉള്ള ഒരു ഏരിയയാണ് ഞങ്ങൾ. 6.5%. ബട്ട് മെജോറിറ്റീസ് ആർ ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ്, നമ്മുടെ വെസ്റ്റേൺ ഓസ്ട്രേലിയയിൽ ജനിച്ച് വളർന്ന ആളുകളാണ്. പക്ഷെ ഇന്ത്യയിൽ നിന്നുള്ള മൈഗ്രൻസ് നിയർലി 6.5% ഉണ്ടെന്നാണ് ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത്. എന്റെ കൃത്യമായിട്ട് അറിഞ്ഞൂടെ.
ബട്ട് സ്ഥാനാർത്ഥികൾ കാൻഡിഡേറ്റ്സിൽ മറ്റു ഇന്ത്യക്കാരുണ്ടായിരുന്നോ താങ്കളുടെ വാർഡിൽ?
കാൻഡിഡേറ്റ്സില് യെസ്, ഒരാൾ. ഞങ്ങൾ നാല് പേരില് രണ്ട് ഇന്ത്യൻ ആയിരുന്നു. ഇന്ത്യൻ മീൻസ് ഇന്ത്യൻ ഒറിജിനൽ ആൾക്കാരായിരുന്നു. പിന്നെ ബാക്കി രണ്ടുപേരും നമ്മുടെ ലോക്കലി ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ്.
ഓക്കെ ഓക്കെ. അപ്പോൾ ഒരു വാശിയേറിയ ഒരു മത്സരം വോട്ടിംഗ് ഉണ്ടായിരുന്നു കാണുമല്ലോ. ഒരു ഇന്ത്യൻ വംശജർ രണ്ടുപേർ മത്സരിക്കുന്നു, സാമാന്യം നല്ലൊരു ഇന്ത്യൻ വേരുകളുള്ള ഒരു സമൂഹമുള്ള സ്ഥിതിക്ക്.
പിന്നെ കൌൺസിൽ ഇലക്ഷനൊക്കെ ഇവിടെ അത്രക്കൊരു വാശി അങ്ങനെ നമ്മുടെ ബാക്ക് ഹോമിലെ പോലെ ഒരു മത്സരം ശരിക്കും ഇല്ല. നമ്മള് പക്ഷെ നമുക്ക് വോട്ട് കിട്ടണമെങ്കിൽ നമുക്ക് പ്രൂവൺ ഹിസ്റ്ററി വേണം. നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു എന്നതൊരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. അന്നേരം ഞാൻ നമുക്ക് തേർഡ് ചാൻസ് കിട്ടിയ ആളാണ് കറന്റ് കൌൺസിലർ ഇവിടുത്തെ. അന്നേരം നമ്മള് ഞാൻ ആക്ച്വലി ഇറ്റ്സ് മൈ സെക്കൻഡ് ഇലക്ഷൻ ആയിരുന്നു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം 2017 റൺ ചെയ്തിരുന്നു, അന്ന് ഫെയിലിയറായി. വി കണ്ടിന്യൂസ്ലി നമ്മൾ കണ്ടിന്യൂസ്ലി കമ്മ്യൂണിറ്റിയിൽ ഇൻവോൾവ് ആയിരുന്നു. സോ ദെൻ നമ്മളെ റെക്കഗ്നൈസ് ചെയ്തു, ഹീസ് ഡൂയിങ് ഗുഡ് തിങ് ഫോർ ദ കമ്മ്യൂണിറ്റി.
ഷാനവാസിന്റെ എന്തെല്ലാം പ്രവർത്തനങ്ങൾ കണക്കിലെടുത്തായിരിക്കണം ഇപ്രാവശ്യം ഇക്കുറി ഈ ഒരു വിജയത്തിലേക്ക് എത്താൻ കഴിഞ്ഞത്?
ഞാൻ മനസ്സിലാക്കുന്നത് നമ്മള് കമ്മ്യൂണിറ്റിയിൽ, എക്സ്പെഷ്യലി നമ്മുടെ ലോക്കൽ ഏരിയയിലെ ഇഷ്യൂസിൽ നമ്മൾ ഇടപെട്ടിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി ദ കൌൺസിൽ റേറ്റ്, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഇൻ ദോസ് ഏരിയ. ഏറ്റവും കൂടുതൽ എനിക്ക് കംപ്ലൈന്റ് ഞാൻ ഡോർ നോക്ക് ചെയ്യുമ്പം കിട്ടിയൊരു ഫീഡ്ബാക്ക്, ആളുകളുടെ ഒരു പ്രശ്നത്തിൽ നമ്മുടെ വേജസ് ആർ നോട്ട് ക്ലീൻ, ലൈസ് ആർ നോട്ട് വർക്കിംഗ്, പിന്നെ കൌൺസിൽ റേറ്റ് ഈസ് ടു ഹൈ. അതൊക്കെയായിരുന്നു ആളുകളുടെ ഫീഡ്ബാക്ക്. പിന്നെ എനിക്ക് ഒരു മെയിൻ ആളുകളുടെ സപ്പോർട്ട് കിട്ടാനുള്ള കാരണം, ഞാൻ ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് ആയിട്ട് നമ്മുടെ ഇവിടെ ഉണ്ടാകുന്ന ഇഷ്യൂസിനെ പറ്റി പെറ്റീഷൻസ്, ഞാൻ റീസെന്റ് ഞങ്ങൾ ഇവിടെ കൺസൾട്ടേറ്റ് കൂട്ടുന്നതിനെതിരെ ഞങ്ങൾ ഒരു പെറ്റീഷൻ റെഡിയാക്കിയിരുന്നു. നിയർലി 800 ആൾക്കാർ സൈൻ ചെയ്തിരുന്നു ആ പെറ്റീഷനിൽ. ഞങ്ങൾ കൗൺസിൽ സബ്മിറ്റ് ചെയ്തു. നമ്മുടെ ഈ വാർഡിൽ, നമ്മുടെ ഈ ഏരിയയിൽ ഉണ്ടാകുന്ന ഇഷ്യൂസ് ഉണ്ടാകും, നമ്മുടെ പാർക്കിലെ ഇഷ്യൂസുകളുണ്ടാകും, അതിലെല്ലാം നമ്മൾ ഇൻവോൾവ് ആയി. പിന്നെ നെയ്ബർഹുഡ് വാച്ച് ഉണ്ട്. ആ നെയ്ബർഹുഡ് വാച്ചിനിൽ ഇവിടുത്തെ സേഫ്റ്റി സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റിക്ക് വേണ്ടിയുള്ള അവരെ ആളുകളെ അവെയർ ചെയ്യുക, അവരെ ഹെൽപ്പ് ചെയ്യുക, അങ്ങനെ കുറെ കാര്യങ്ങളിൽ നമ്മൾ ഇൻവോൾവ് ആകുകയും നമ്മുടെ ബി എ പാർട്ട് ഓഫ് എ കമ്മ്യൂണിറ്റി, നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ പാർട്ടാകി ചെയ്തു കഴിഞ്ഞപ്പം അവർ നമ്മളെ റെക്കഗ്നൈസ് ചെയ്തു. ഹിസ് ഗുഡ് ഫോർ, ഹി ക്യാൻ ഡു സംതിങ് ഫോർ കമ്മ്യൂണിറ്റി എന്ന് മനസ്സിലാക്കിയപ്പോൾ ദേ വിൽ എലക്ട് അസ്.
ഇതാണ് മെയിൻ ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇവർ കണക്കിലെടുത്തത് എന്നാണ് കരുതുന്നത്.
വെസ്റ്റേൺ ഓസ്ട്രേലിയയിൽ സിറ്റി ഓഫ് ആർമഡെയിലുള്ള റാൻഫോർഡ് വാർഡിൽ കൌൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ട ഷാനവാസ് പീറ്ററുമായിട്ടുള്ള അഭിമുഖമാണ് ശ്രോതാക്കൾ എസ് ബി എസ് മലയാളത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്.
ശ്രീ ഷാനവാസിനി, ഔദ്യോഗികമായി സ്ഥാനം ഏറ്റതിനു ശേഷം ആദ്യമായിട്ട് എന്തെല്ലാം ഒരു മാറ്റങ്ങളിലായിരിക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുക? എന്താണ് പ്രധാനമായിട്ടും ലക്ഷ്യമിടുന്നത്? ഒപ്പം ഇത് എത്ര കാലത്തേക്കാണ് ഈ ഒരു സ്ഥാനമുള്ളത്?
ആക്ച്വലി ഒഫീഷ്യലി നാളെയാണ്, മൺഡേ ആണ് നമ്മുടെ ഓഫീസ് ഓഫ് ഡിക്ലറേഷൻ ഉണ്ടാകുക. അത് ആക്ച്വലി 4 ഇയേഴ്സിലേക്കാണ് ഒരു കൗൺസിലറുടെ ടേം. 4 ഇയേഴ്സിലായിരിക്കും നമ്മുടെ റെസ്പോൺസിബിലിറ്റി. ആ 4 ഇയേഴ്സിൽ കൗൺസിലിന്റെ പ്ലാനിങ് ദർ ഇസ് 4 കമ്മിറ്റീസ് ഉണ്ട്. ആ 4 കമ്മിറ്റീസ് നമ്മൾ ഇൻവോൾവ് ആകും. ആ കമ്മിറ്റിയാണ് കൗൺസിലിന്റെ എല്ലാ ആക്ടിവിറ്റീസിനെയും പ്ലാനിങ്ങും എക്സിക്യൂഷനും ഡിസിഷൻസും എല്ലാം വരുന്നത്. അതിൽ ഇൻവോൾവ് ആകുക, നമ്മുടെ പ്രപ്പോസലുകൾ വെക്കുക, കമ്മ്യൂണിറ്റിക്ക് ബെനിഫിറ്റ്സ് ആയ കാര്യങ്ങൾ എങ്ങനെ ചെയ്യുക എന്നതൊക്കെ ആയിരിക്കും ഇമ്പോർട്ടൻസ്. ആക്ച്വലി ഇസ് എ മെജോറിറ്റി, ദർ ആർ 14 കൗൺസിലേഴ്സ് ഉണ്ട് ടോട്ടലി കൗൺസിലിൽ. സോ മെജോറിറ്റി ഡിസിഷൻ ആയിരിക്കും വരാൻ പോവുക. സോ ഒരാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒന്നും ചെയ്യാൻ പറ്റില്ല മീൻസ് വി ക്യാൻ റേസ് ദ ഇഷ്യൂ. നമുക്കൊരു ഇഷ്യൂസ് സോൾവ് ചെയ്യണമെങ്കിൽ വി ഹാവ് ടു ഹാവ് എ മെജോറിറ്റി. അന്നേരം നമ്മുടെ മെയിൻ അജണ്ട മറ്റുള്ള കൗൺസിലുമായിട്ട് സംസാരിച്ച് അവരെ കൺവിൻസ് ചെയ്ത് ദിസ് ഈസ് എ പ്രോബ്ലം വി ആർ ഫേസിംഗ് ഫ്രം ദ കമ്മ്യൂണിറ്റി, കമ്മ്യൂണിറ്റിക്ക് ഇതൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്ന് അവരോട് സംസാരിച്ച് വി നീഡ് ടു മേക്ക് എ മെജോറിറ്റി. നമുക്കൊരു മെജോറിറ്റി കിട്ടണം. നമ്മൾ റിയൽ ഇഷ്യൂസ് അവരോട് സംസാരിച്ച് ഇൻവോൾവ് വിത്ത് കമ്മ്യൂണിറ്റി ആൻഡ് കൗൺസിലേഴ്സുമായിട്ട് ഇൻവോൾവ് ചെയ്തുകൊണ്ട് നമ്മൾ ഡിസിഷൻ മേക്കിങ്ങിലേക്ക് പോകണം.
ഓക്കെ, ഇത് ആദ്യമായിട്ടാണ് വെസ്റ്റേൺ ഓസ്ട്രേലിയയിൽ മലയാളി ആയിട്ടുള്ള ഒരാള് കൗൺസിലറായി വിജയിക്കുന്നത് അല്ലെങ്കിൽ മത്സരിക്കുന്നതും?
നമ്മളിവിടെ മലയാളികൾ ഇൻവോൾവ് ആയിട്ട് മത്സരിച്ചിട്ടുണ്ട്. വിജയിച്ചത് വേറെ ആരോ ഉണ്ടോ എന്ന് എന്റെ അറിവിലില്ല. നമ്മൾ ആദ്യത്തെ ആണെങ്കിൽ രണ്ടാമത്തെ ആണെങ്കിൽ ഇറ്റ്സ് ഇമ്പോർട്ടന്റ്. കാരണം എനിക്ക് നമ്മളിവിടെ മലയാളി കമ്മ്യൂണിറ്റി കുറെ ഉണ്ട്. അന്നേരം എന്നെക്കാളും കൂടുതൽ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട് നമ്മുടെ ഈ മലയാളി കമ്മ്യൂണിറ്റിയിലും മറ്റുള്ള കമ്മ്യൂണിറ്റിയിലും. പക്ഷേ നമുക്ക് അവരുടെ എല്ലാം സപ്പോർട്ടും അവരുടെ എല്ലാം ഒരു ഇൻസ്പിറേഷനും കൊണ്ട് നമ്മൾ ഇൻവോൾവ് ആയി കൂടുതൽ ആക്ടിവിറ്റീസ് കൗൺസിൽ ഏരിയയിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് നമ്മൾ ഈ പ്രാവശ്യം ഇലക്ട് ആയി. അതുകൊണ്ട് ഫസ്റ്റ് എന്നത് അത്ര ഇമ്പോർട്ടൻസ് ഇല്ലെന്ന് എനിക്ക് തോന്നുന്നേ. പക്ഷേ ഇതിനു മുമ്പും കുറെ കൗൺസിലേഴ്സ്, കുറെ മലയാളികൾ വർക്ക് ചെയ്തിട്ടുണ്ട്, നമ്മുടെ മത്സരിച്ചിട്ടുണ്ട്.
മത്സരിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇതില് കേരളത്തിലായിരിക്കുമ്പോൾ, ഇവിടെ ഓസ്ട്രേലിയയിലേക്ക് വരുന്നതിന് മുൻപും പൊതുപ്രവർത്തന രംഗത്ത് സജീവമായിരുന്നു അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ സജീവമായിരുന്നു, എങ്ങനെയായിരുന്നു?
എനിക്ക് പൊളിറ്റിക്കൽ ഐഡിയോളജി വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ട്. കാരണം പൊളിറ്റിക്സ് ഇസ് ഇമ്പോർട്ടന്റ്. നമ്മുടെ എല്ലാവരുടെയും, നമ്മുടെ ശരിക്കും ലൈഫിനെ നേരിട്ട് ബാധിക്കുന്ന ഡിസിഷൻ മേക്കേഴ്സ് ആണ് പൊളിറ്റിക്സ്. സോ അതിനകത്ത് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ, എല്ലാവർക്കും ദേ ഹാവ് ടു ഹാവ് ദയർ ഓൺ പൊളിറ്റിക്കൽ വ്യൂസ്. ഇല്ലെങ്കിൽ, കാരണം നല്ല പൊളിറ്റിക്കൽ വ്യൂസ് ഇല്ലെങ്കിൽ നമ്മുടെ എക്സിസ്റ്റൻസ് ലോകത്ത് ആളുകൾക്ക് അത് അവരുടെ ജീവിതത്തെ തന്നെ മറിക്കുന്ന തീരുമാനം എടുക്കുന്നതാണ് രാഷ്ട്രീയക്കാർ. സോ പൊളിറ്റിക്കൽ ഡിസിഷൻസ്. അതുകൊണ്ട് എല്ലാവരും പൊളിറ്റിക്കൽ ഐഡിയോളജി വേണം, നല്ല തീരുമാനങ്ങൾ വേണം, നല്ല തീരുമാനങ്ങൾ എല്ലാവരും അംഗീകരിക്കണം എന്നൊരു കാഴ്ചപ്പാടാണ്. എനിക്കും വ്യക്തമായ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് ഉണ്ട്. പക്ഷേ നമ്മുടെ കൗൺസിലിൽ അതുണ്ടാവില്ല. കാരണം കൗൺസിലിൽ ദർ ഇസ് നോ പൊളിറ്റിക്സ് ഉണ്ടാവില്ല. എല്ലാവരും
കേരളത്തിലായിരിക്കുമ്പോൾ, ഇവിടെ ഓസ്ട്രേലിയയിൽ എത്തുന്നതിന് മുൻപ് രാഷ്ട്രീയ രംഗത്ത് സജീവമായിരുന്നു അല്ലെങ്കിൽ പൊതുപ്രവർത്തന രംഗത്ത് സജീവമായിരുന്നു, എങ്ങനെയാണ്? അല്ലെങ്കിൽ ഇവിടെ വന്നതിന് ശേഷമാണോ?
ഇല്ല, ഞാൻ നാട്ടിലായപ്പോഴും വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ അത്യാവശ്യം ഇൻവോൾവ് ആയിട്ടാണ് വളർന്നു വന്നത്. അതുകൊണ്ട് കമ്മ്യൂണിറ്റിയിലും ഇൻവോൾവ് ആയിട്ടുണ്ടായിരുന്നു. അന്നേരം നാട്ടില് ഞാൻ കണ്ണൂരാണ് എൻ്റെ വീട്, കണ്ണൂർ കൊട്ടിയൂരാണ്. അന്നേരം അവിടുത്തെ ആളുകളുടെ ജീവിത നിലവാരവും അവരുടെ പ്രശ്നങ്ങളെല്ലാം നമ്മൾ ഇൻവോൾവ് ആയിട്ടാണ് വളർന്നു വന്നുകൊണ്ടിരുന്നത്.
എന്തായാലും ശ്രീ ഷാനവാസ് പീറ്റർ, ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ നേരുന്നു. വെസ്റ്റേൺ ഓസ്ട്രേലിയയിൽ കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് അഭിനന്ദനങ്ങൾ ഒരിക്കൽ കൂടി നേരുന്നു. വളരെയധികം നന്ദി എസ് ബി എസ് മലയാളത്തോട് ഇതേക്കുറിച്ച് സംസാരിച്ചതിന്.
താങ്ക് യു എസ് ബി എസ് മലയാളം നിങ്ങളുടെ വിലയേറിയ സമയത്തിന്. ഇനിയും ഇത്തരം നമ്മുടെ ഈ ഇന്റർവ്യൂ കേട്ടിട്ട് കൂടുതൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിലും ഉള്ള ആളുകൾ ഇത്തരം ഏരിയയിലേക്ക് കടന്നു വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
ലൈക്ക്, ഷെയർ, കോമെന്റ്. SBS മലയാളം ഫേസ്ബുക്ക് പേജ്.